അള്ളാഹുവിനെ മുറപ്രകാരം കണക്കാക്കി മനസ്സിലാക്കിയ ഒരു വ്യക്തിയിൽ നിന്ന് അവൻ ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, ക്രിസ്ത്യാനിയാവട്ടെ, അല്ലെങ്കിൽ ഏതു ദൈവീക മതക്കാരനാവട്ടെ, മറ്റൊരാൾക്കോ മറ്റൊരു ജന്തുവിനോ അവന് ചുറ്റുമുള്ള പ്രകൃതിക്കോ യാതൊരുവിധ ഭീഷണിയും ഉണ്ടാകില്ല എന്നറിയുക. ശരിയായ ഒരു ഈശ്വരവിശ്വാസിക്ക് മാത്രമേ പ്രകൃതിയെയും പരിതസ്ഥിതിയെയും ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയൂ. പ്രകൃതിയെ കേവലം ഒരു പ്രകൃതി മാത്രമായി കാണുന്ന ചില വ്യക്തികളിൽ നിന്നും പ്രസ്ഥാനക്കാരിൽ നിന്നും കിട്ടുന്നതിനേക്കാൾ സംരക്ഷണവും പരിചരണവും പരിലാളനവും ബഹുമാനവും ഒരു ശരിയായ വിശ്വാസിയിൽ നിന്ന് പ്രകൃതിക്കും തന്റെ ചുറ്റുപാടിനും കിട്ടുന്നു. കാരണം അവന്റെ ചുറ്റുമുള്ളത് കേവലം അവന്റെ ഭൗതികമായ നിലനിൽപ്പിനാവശ്യമായ ഒരു പ്രകൃതി മാത്രമല്ല, പിന്നെയോ മഹത്തായ ഒരു പ്രതിഭാസത്തിന്റെ മഹത്തായ ഒരു വ്യവസ്ഥിതിയുടെ ഭാഗമാണത്. കാരണം അവനും അവന്റെ ശരീരവും കോടാനുകൂടി മനുഷ്യരും അവന്റെ ചുറ്റുപാടും ഈ ഭൂമിയും ആകാശവും പ്രപഞ്ചവും കാലവും അതുൾക്കൊള്ളുന്നതുമെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഏകദൈവമായി നിൽക്കുന്ന ഒരു പ്രതിഭാസമാണ്. അത് അള്ളാഹുവാണ്, അത് ഈശ്വരനാണ്, അത് ദൈവമാണ്. ഏകദൈവ വിശ്വാസം എന്ന തൗഹീദിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഭാഗമാണിത്. അതേപോലെ ദൈവവിശ്വാസത്തിന്റെ അഥവാ ഏകദൈവ വിശ്വാസത്തിന്റെ ഏറ്റവും മഹത്തായ മറ്റൊരു നേട്ടം ആ വിശ്വാസം മനുഷ്യനെ വിനീതനാക്കുന്നു എന്നതാണ്. അഥവാ എല്ലാ വിനയത്തിന്റെയും അടിസ്ഥാനം, എല്ലാ വിനയത്തിന്റെയും ആത്യന്തികമായ ആരംഭം ശരിയായ ഈശ്വരവിശ്വാസമാണ്. ഖുർആൻ മനുഷ്യനെ പരിചയപ്പെടുത്തുന്നത് ഭൂമിയിലെ ഖലീഫ എന്നാണ്. പല രീതിയിലും സൃഷ്ടിയിലും സ്ഥിതിയിലും സംഹാരത്തിലും ദൈവത്തെ അനുകരിക്കുന്ന, ദൈവത്തെ പോലെ ആവാൻ ശ്രമിക്കുന്ന ഒരു കൊച്ചു ദൈവത്തെയാണ് മനുഷ്യനുള്ള ദൈവം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. നാം അള്ളാഹുവിന്റെ ഒരു അംശമാണ്. അള്ളാഹു ആണെങ്കിലോ ഞാനും നിങ്ങളും ഈ പ്രപഞ്ചത്തിലുള്ള സർവ ജീവജാലങ്ങളിലും ചരാചരങ്ങളിലും അനന്തമായ ഈ പ്രപഞ്ചവും കാലവും നിറഞ്ഞു നിൽക്കുന്ന നാം കാണുന്നതും കാണാത്തതുമായ എല്ലാം കൂടിച്ചേർന്ന ഒരു അനശ്വര ചൈതന്യമാണ്. ആ അള്ളാഹുവിന്റെ ഒരു അംശം മാത്രമാണ് ഞാൻ. അള്ളാഹു ഈ പ്രപഞ്ചവും കാലവും മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഉപ്പാണെങ്കിൽ നാം ഉപ്പിലിടപ്പെട്ട വസ്തുക്കൾ മാത്രമാണ് എന്ന സത്യം, ഉപ്പോളം വരില്ല ഉപ്പിലിട്ടത് എന്ന തിരിച്ചറിവ് മനുഷ്യനെ വിനീതനാക്കുന്നു. ഭൂമിയിൽ പല അത്ഭുതങ്ങളും കാണിക്കുന്ന മനുഷ്യൻ, ദൈവത്തെപ്പോലെ പലതും അനുകരിക്കുന്ന മനുഷ്യൻ, പലപ്പോഴും പല കാര്യങ്ങളിലും ദൈവത്തെപ്പോലെ ആവാൻ കഴിയാതെ പരാജയപ്പെടുന്നത് നാം കാണുന്നു. ദൈവത്തിന്റെ മാത്രം കുത്തകയായ ജീവനും മരണവും ചില പ്രാപഞ്ചിക പ്രതിഭാസങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും അവന് പൂർണ്ണമായും കീഴടങ്ങാത്ത ചില പ്രതിഭാസങ്ങൾ തന്നെയാണ്. അള്ളാഹു ആകുന്നു എന്നെയും നിങ്ങളെയും ഈ ഭൂമിയിലുള്ള സർവജീവജാലങ്ങളെയും സൃഷ്ടിച്ചത്. അള്ളാഹു ആകുന്നു ഈ ആകാശവും ഭൂമിയും അവക്കിടയിലുള്ളതും മണ്ണിനടിയിലുള്ളതും പടച്ചത്. അള്ളാഹു ആകുന്നു നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായ ശരീരഘടന നൽകിയത്. ദൈവമാകുന്നു നമുക്ക് കണ്ണുകൾ നൽകിയത്. ഈശ്വരനാകുന്നു നമുക്ക് കേൾക്കാൻ കാതുകൾ നൽകിയത്. അള്ളാഹു ആകുന്നു നമ്മെ ചിന്തിപ്പിക്കുന്നത്. ഈശ്വരനാകുന്നു നമ്മെ കരയിപ്പിക്കുന്നത്. ദൈവം നമ്മെ ചിരിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് വിശുദ്ധ ഖുർആനും ഇതര വേദങ്ങളും ഹൈന്ദവ ധർമ്മവും ബൈബിളുമൊക്കെ അള്ളാഹുവിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. നോക്കൂ, അള്ളാഹു ആകുന്നു ഭൂമിയിൽ നമ്മളെ വിഭിന്ന കക്ഷികളാക്കി ആശയക്കുഴപ്പത്തിലാക്കുന്നതും നമ്മളിൽ ചിലർക്ക് മറ്റുള്ളവരുടെ പീഡനവും താഡനവും ഏൽപ്പിക്കുന്നവൻ, മറ്റുള്ളവരുടെ അടിയും ഇടിയും ഏൽപ്പിക്കുന്നവൻ. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെ നമുക്ക് പരിചയപ്പെടുത്തുമ്പോൾ ഭൂമിയിലെ അള്ളാഹുവിന്റെ പകരക്കാരൻ എന്ന ആ പ്രയോഗം നാം തിരിച്ചറിയുകയാണ്. അള്ളാഹു ആകുന്നു നിങ്ങൾക്ക് താമസിക്കാൻ വീടുകൾ നൽകിയവൻ. അള്ളാഹു ആകുന്നു ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹവും കാരുണ്യവും നിറച്ചവൻ. അള്ളാഹു ആകുന്നു മാതൃപിതൃബന്ധങ്ങളെയും കുടുംബബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും ഉണ്ടാക്കിയവൻ. അപ്പോൾ രക്തബന്ധവും കുടുംബബന്ധവും ആദർശബന്ധങ്ങളുമായി ഒരുപാടൊരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കിയവനാണ് അള്ളാഹു. ഇങ്ങനെയൊക്കെയാണ് വിശുദ്ധ ഖുർആനും ഹിന്ദുമതവും ബൈബിളുമൊക്കെ അള്ളാഹുവിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ഒന്നാലോചിച്ചാൽ ഒരു പരിധിവരെ ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. ഇവിടെയൊക്കെ ദൈവത്തിന്റെ പ്രതിനിധിയായ മനുഷ്യനെയാണ് നാം കാണുന്നത്. അള്ളാഹു ആകുന്നു നിങ്ങൾക്ക് വേണ്ടി ആകാശത്തു നിന്ന് മഴ വർഷിക്കുകയും ആ മഴ മുഖേന നിങ്ങൾക്കാവശ്യമുള്ള ആഹാരങ്ങൾ നൽകുകയും ചെയ്യുന്നവൻ. അള്ളാഹു ആകുന്നു ആകാശങ്ങളുടെയും ഭൂമിയുടെയും അനന്തരാവകാശി. നിങ്ങൾ സമ്പാദിച്ചതിന്റെ എല്ലാം അനന്തരാവകാശി അള്ളാഹു ആകുന്നു. ഇങ്ങനെയൊക്കെയാണ് ഖുർആൻ നമുക്ക് ദൈവത്തെ പരിചയപ്പെടുത്തി തരുന്നത്. ഒന്നാലോചിച്ചാൽ ഇതൊക്കെ ചെയ്യുന്നതും നമ്മൾ തന്നെയാണ്. ദൈവം സൃഷ്ടിക്കുമ്പോൾ ഏതാണ്ട് അതുപോലെ മനുഷ്യനും സൃഷ്ടി നടത്തുന്നത് നാം കാണുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, എന്നിട്ട് അവൻ ഏറ്റവും നല്ല പ്രകൃതം നൽകി എന്ന് ഖുർആൻ പറയുന്നു. ദൈവത്തിന്റെ ആ സൃഷ്ടിക്രമം പ്രകൃതിയിൽ നിന്നും അവൻ പഠിച്ച ജനന പ്രക്രിയ മാതൃകയായെടുത്ത് മനുഷ്യനും ചിലപ്പോൾ സൃഷ്ടി നടത്താറുണ്ട്. നമുക്കറിയാം, ചില ശാരീരിക വൈകല്യങ്ങൾ കാരണം കുഞ്ഞുങ്ങളില്ലാത്ത ഭാര്യാഭർത്താക്കന്മാർക്ക് അനുയോജ്യമായ മരുന്നും ശസ്ത്രക്രിയയും നൽകി ആ ദമ്പതികളെ മാതാപിതാക്കളാക്കി മാറ്റാൻ ഒരു നല്ല ഗൈനക്കോളജിസ്റ്റിന് കഴിയുന്നു. ചിലപ്പോൾ കാഴ്ച നഷ്ടപ്പെട്ട ചില രോഗികൾക്ക് കണ്ണു മാറ്റിവെച്ചും അനുയോജ്യമായ ശസ്ത്രക്രിയ നൽകിയും ആ രോഗിക്ക് കാഴ്ച നൽകാൻ ചില നേത്രരോഗ വിദഗ്ധർമാർക്ക് കഴിയുന്നു. കേൾവി നഷ്ടപ്പെട്ട ഒരു രോഗിക്ക് പലപ്പോഴും കൃത്രിമമായി ഉണ്ടാക്കിയ ശ്രവണോപകരണങ്ങൾ ഉപയോഗിച്ച് കേൾവി ശക്തി നൽകാൻ ഒരു നല്ല ENT സർജന് കഴിയുന്നു. ഹോർമോണുകളുടെയും ജീവകങ്ങളുടെയും അഭാവം കാരണവും കുറവുകൊണ്ടും ജനിതകമായ തകരാറുകളാലും ചിലപ്പോൾ നമ്മുടെ കുട്ടികൾ മന്ദബുദ്ധികളായി ജനിക്കാറുണ്ട്. എന്നാൽ ഒരു നല്ല ശിശുരോഗ വിദഗ്ധൻ ആവശ്യമായ മരുന്നും ഉപദേശവും നിർദ്ദേശവും നൽകി ആ കുട്ടിയുടെ ബുദ്ധിമാന്ദ്യം ഇല്ലാതാക്കുകയും അവനെ സമൂഹത്തിനും കുടുംബത്തിനും ഉപകാരമുള്ള വ്യക്തിയാക്കി മാറ്റുകയും ചെയ്യുന്നു. അള്ളാഹു ആകുന്നു നിങ്ങൾക്ക് വിശേഷ ബുദ്ധി നൽകിയത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ദൈവത്തിന്റെ പ്രതിനിധിയായ മനുഷ്യനും ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിശേഷ ബുദ്ധിയുണ്ടാകാൻ സഹായിക്കുന്നത് നാം കാണും. നമുക്കറിയാം, ആകാശത്ത് കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ അത് കിഴക്കുണരുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നതായി നമുക്ക് തോന്നുന്നു. ആ സൂര്യനെ കണ്ടപ്പോൾ, അതിനെക്കുറിച്ച് ഓർത്തപ്പോൾ, അതിനെ നിരന്തരം നിരീക്ഷിച്ചപ്പോൾ പടിപടിയായി അവൻ പഠിച്ച കുറെ പാഠങ്ങൾ, അതിൽ മനുഷ്യന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗോളമാണ്. അത് ഭൂമിക്ക് ചുറ്റും അല്ല, ഭൂമി അതിനു ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സൂര്യൻ എന്നല്ല, ചന്ദ്രനും ഭൂമിയും കോടാനുകൂടി നക്ഷത്രങ്ങളും അങ്ങനെ ഒരു നിശ്ചിത ഭ്രമണപഥത്തിലൂടെ അനന്തമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ ചൈതന്യമാണ്, ജീവനാണ്, ജീവിതമാണ്, ഊർജമാണ്, ഊർജത്തിന്റെ ഉറവിടമാണ്. ആ ഊർജമില്ലെങ്കിൽ ഈ ഭൂമിയില്ല, ഈ ഭൂമിയിലുള്ള ജീവജാലങ്ങൾ ഒന്നുമില്ല. ഈ ഭൂമിയിലുള്ള സർവജീവജാലങ്ങളുടെയും ഉറവിടമാണ് സൂര്യൻ. നമുക്ക് ചൂടും വെളിച്ചവും ഊർജവും നൽകുന്ന സൂര്യൻ. അങ്ങനെയുള്ള സൂര്യനെ കണ്ടപ്പോൾ അതുപോലെ ഉപകാരമുള്ള ഒന്നിനെ എനിക്കും ആകാശത്തേക്ക് തൊടുത്തുവിടണം എന്ന് അവന് മോഹം തോന്നി. സൂര്യനെയും ചന്ദ്രനെയും പോലെ ഭ്രമണപഥത്തിൽ കറങ്ങുന്ന ധാരാളം ഉപഗ്രഹങ്ങളെയും അവൻ ഉണ്ടാക്കി ബഹിരാകാശത്തിന്റെ അനന്തതയിലേക്ക് വിക്ഷേപിച്ചു. സ്പുട്നിക്, ഇൻസാറ്റ് 1A, ഇൻസാറ്റ് 1B, ആര്യഭട്ട എന്നിങ്ങനെ ധാരാളം മനുഷ്യനിർമ്മിത കൃത്രിമ ഉപഗ്രഹങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ദൈവത്തിന്റെ ഗ്രഹങ്ങളായ സൂര്യനും ചന്ദ്രനും കോടാനുകൂടി നക്ഷത്രങ്ങളും നീന്തിത്തുടിക്കുന്ന ബഹിരാകാശത്തെ ആ പാൽക്കടലിൽ, അതാ മനുഷ്യൻ വിട്ട ഉപഗ്രഹങ്ങളും നീന്തിത്തുടിക്കുന്നു. അള്ളാഹുവിന്റെ സൂര്യൻ, ഈശ്വരന്റെ സൂര്യൻ നമുക്ക് ചൂടും വെളിച്ചവും ഊർജവും നൽകുമ്പോൾ നാം വിക്ഷേപിച്ച ഉപഗ്രഹങ്ങൾ കാലാവസ്ഥയെക്കുറിച്ചും നമ്മുടെ ബാഹ്യ പ്രപഞ്ചത്തെക്കുറിച്ചും വിലപ്പെട്ട ഒരുപാട് വിവരങ്ങൾ നമുക്ക് തരുന്നു. ഭൂമിയെ മുഴുവൻ കൊച്ചു വീട് പോലെയാക്കി, ഈ ലോകത്തെ മുഴുവൻ ഒരു കൊച്ചു ഗ്രാമമാക്കി, പരസ്പരം കാണാനും സംസാരിക്കാനും ആശയവിനിമയം നടത്താനും മൊബൈൽ ഫോണുകളും ഇന്റർനെറ്റുകളും TV ചാനലുകളും ഒരുക്കി തന്നത് മനുഷ്യന്റെ കണ്ടുപിടുത്തമായ ആ ഉപഗ്രഹങ്ങളുടെ വിന്യാസമാണ് എന്നറിയുക. ഇവിടെയും ഈശ്വരനെ പോലെ പ്രവർത്തിക്കുന്ന മനുഷ്യനെയാണ്, അള്ളാഹുവിന്റെ ഖലീഫയാണ് നാം കാണുന്നത്. അള്ളാഹു ആകുന്നു എല്ലാ വസ്തുക്കളുടെയും അനന്തരാവകാശിയാവുന്നത്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും അത് ഉൾക്കൊള്ളുന്ന സർവവസ്തുക്കളുടെയും അനന്തരാവകാശിയാവുന്നത് അള്ളാഹു ആകുന്നു, ദൈവമാകുന്നു എന്ന് ഖുർആൻ പറയുന്നു. എന്നാൽ ദൈവം അനന്തരം ഏറ്റെടുക്കുന്നത് നാം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മുടെ പിതാവ് സമ്പാദിച്ചതിന്റെ അനന്തരാവകാശികളായി നാം വന്നു. അങ്ങനെ നാം സമ്പാദിച്ച സർവസമ്പാദ്യങ്ങളും സ്വത്തുക്കളും നാം പ്രതീക്ഷിച്ചവരും പ്രതീക്ഷിക്കാത്തവരുമായ ഒരു ജനതയ്ക്ക് അനന്തരമായി നൽകി ഒരു ദിവസം നാം പെട്ടെന്ന് യാത്രയാകുന്നു. ഒരു ദിവസം നാം പ്രതീക്ഷിക്കാതെ നോക്കി നിൽക്കെ രംഗബോധമില്ലാത്ത കോമാളിയെപ്പോലെ മരണം കടന്നുവരുന്നു. അങ്ങനെ നാം മരിക്കുന്നു. അങ്ങനെ അനന്തരാവകാശവുമായി അടുത്ത തലമുറ വരുന്നു. അള്ളാഹു അനന്തരാവകാശിയാകുന്നു എന്ന് ഖുർആൻ പറയുമ്പോൾ മനുഷ്യർ തന്നെ അനന്തരം ഏറ്റെടുക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. ഇവിടെയും ദൈവത്തിന് പകരം പ്രവൃത്തി ചെയ്യുന്ന മനുഷ്യരെയാണ് നാം കാണുന്നത്. ഒരു ജനതയിൽ നിന്ന് എടുത്ത് മറ്റൊരു ജനതയ്ക്ക് അനന്തരാവകാശം നൽകുന്ന പടച്ചതമ്പുരാന്റെ ലീലാവിലാസമാണ് നാം എവിടെയും കാണുന്നത്. അഥവാ ഭൂമിയിലെ ഈശ്വരന്റെ പകരക്കാരനെന്ന ഖുർആനിയ പ്രയോഗത്തിന്റെ ഒരു ചെറിയ പ്രായോഗിക രൂപമാണ് നാം ഇവിടെയും കാണുന്നത്. അള്ളാഹു ആകുന്നു നമുക്ക് സമാധാനപൂർവ്വം പാർക്കാനും വിശ്രമിക്കാനും പാർപ്പിടങ്ങൾ നൽകിയവൻ. കാടുകളിലും ഗുഹകളിലും പാറകൾക്കിടയിലെ വിടവുകളിലും മൃഗങ്ങളെപ്പോലെ അന്തിയുറങ്ങിയും വിശ്രമിച്ചും ജീവിച്ച പ്രാകൃത മനുഷ്യനെ നമുക്ക് തൽക്കാലം മറക്കാം. നമ്മുടെ വീടുകൾ ഉണ്ടാക്കിയത് നാം തന്നെയല്ലേ? നമ്മുടെ പണം നമുക്ക് വേണ്ടി വളരെ പ്രായോഗികമായും പ്രയോജനകരമായും ആ വീടിന് പ്ലാൻ തയ്യാറാക്കിയ എഞ്ചിനീയർ, അതിനുവേണ്ടി ഭൂമി കീറുകയും കല്ലു ചുമക്കുകയും മണ്ണ് ചുമക്കുകയും വിയർപ്പൊഴുക്കുകയും ചെയ്ത മനുഷ്യരായ ധാരാളം കൂലിവേലക്കാർ. അങ്ങനെ എഞ്ചിനീയറും കൽപ്പണിക്കാരനും ആശാരിയും കല്ലാശേരിയും കൂലിപ്പണിക്കാരും ഇലക്ട്രീഷ്യനും പ്ലംബറും നമ്മളും ചേർന്നാണ് ആ വീടുണ്ടാക്കിയത്. ദൈവത്തിന്റെ ഒരു പറ്റം സൃഷ്ടികൾ ഒന്നിച്ചു ശ്രമിച്ചപ്പോൾ അതും ദൈവം ഉണ്ടാക്കിയതുപോലുള്ള ഒരു വീടായി. ഇവിടെയും മനുഷ്യൻ ഭൂമിയിലെ ഖലീഫ, ദൈവത്തിന്റെ പ്രതിനിധി എന്ന ഖുർആനിക പ്രയോഗം സാർത്ഥകമാക്കുകയാണ്. അങ്ങനെ എല്ലായിടത്തും ദൈവത്തോട് മത്സരിക്കുന്ന, അള്ളാഹുവിനെ പോലെ ആകാൻ ശ്രമിക്കുന്ന മനുഷ്യനെയാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ദൈവത്തിന്റെ മാത്രം പ്രത്യേകതയായ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ഒരു പരിധിവരെ മനുഷ്യനും ഭൂമിയിൽ ചെയ്യുന്നു. പക്ഷേ പല കാര്യങ്ങളിലും മനുഷ്യൻ പരാജയപ്പെടുന്നു. പലപ്പോഴും അവന്റെ ദൌത്യങ്ങൾ പരാജയപ്പെടുന്നു. ജീവനും മരണവും ചില പ്രാപഞ്ചിക പ്രതിഭാസങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും മാറാവ്യാധികളും അവന് പിടികൊടുക്കാത്ത ചില പ്രതിഭാസങ്ങളാണ്. ദൈവത്തിന്റെ ഒരു അംശം തന്നിലുണ്ട് എന്ന തിരിച്ചറിവ്, താൻ ഭൂമിയിലെ അള്ളാഹുവിന്റെ ഖലീഫയാണ് എന്ന മറ്റൊരു തിരിച്ചറിവും ദൈവത്തോട് മത്സരിക്കാൻ പര്യാപ്തമാകുമാറ് അവനെ കർമ്മനിരതനാക്കിയതുപോലെ, താൻ ദൈവത്തോളം വരില്ല എന്ന തിരിച്ചറിവ് അവനെ വിനീതനാക്കുന്നു. അവൻ വിനയാന്വിതനായി മാറുന്നു. ലൗ അൻസൽന ഹാദൽ ഖുർആന അലാ ജബലിൻ, ഈ ഖുർആനെ നാം ഒരു പർവ്വതത്തിന്മേൽ അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ ആ പർവ്വതം വിനീതമാകുന്നതും അള്ളാഹുവെപ്പറ്റിയുള്ള ഭയത്താൽ പൊട്ടിപ്പിളരുന്നതും നിനക്ക് കാണാമായിരുന്നു. ആ ഉദാഹരണങ്ങൾ ഞാൻ ജനങ്ങൾക്കു വേണ്ടി വിവരിക്കുന്നു, അവർ ചിന്തിക്കുവാൻ വേണ്ടി. അപ്പോൾ അള്ളാഹുവിനെക്കുറിച്ചു ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ പാറ പോലെ കഠിന ഹൃദയമുള്ളവനോടാണ് പറഞ്ഞിരുന്നതെങ്കിൽ, ദൈവം എന്താണ്, അള്ളാഹു ആരാണ്, ഈ പ്രപഞ്ചം എന്താണ്, ഞാനാരാണ്, മനുഷ്യനാരാണ് എന്നൊക്കെ മനസ്സിലാക്കിയതിന്റെ ഫലമായി ആ പരുക്കൻ പോലും വിനീതനാവുകയും വിനയാന്വിതനാവുകയും ചെയ്യും എന്നാണ് ഖുർആൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവിധ പൌരോഹിത്യ ചൂഷണങ്ങളിൽ നിന്നും മനുഷ്യനെ മോചിതനാക്കിയതുപോലെ, മനുഷ്യനെ കർമ്മനിരതനാക്കിയതുപോലെ, ഏക ദൈവം എന്ന സത്യവിശ്വാസം മനുഷ്യനെ വിനയാന്വിതനാക്കുന്നു. അതേപോലെ ഏകദൈവം എന്ന സത്യവിശ്വാസത്തിന്റെ മറ്റൊരു മഹത്വം, ആ വിശ്വാസം നമ്മെ നിഷ്കാമകർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു, കളങ്കമില്ലാത്ത കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. നാം ഈ പ്രപഞ്ചത്തിന്റെയും കാലത്തിന്റെയും ഭാഗമാണ് എന്ന് നാം കണ്ടു. നമുക്ക് ചുറ്റും ഈ പ്രപഞ്ചവും ഒരുപാട് പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുമുണ്ട് എന്ന് നാം കണ്ടു. നമുക്ക് ചുറ്റും വെളിച്ചമുണ്ട്, നമുക്ക് ചുറ്റും വായുവുണ്ട്, നാം ഒരു കാന്തിക വലയത്തിലാണ്. ഗുരുത്വാകർഷണം നമ്മെ പൊതിഞ്ഞുകൊണ്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിന്റെ ഒരു അംശമായ ഈ പ്രപഞ്ചവും കാലവും പ്രാപഞ്ചിക പ്രതിഭാസങ്ങളും നമ്മെ പൊതിഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അള്ളാഹുവും മലക്കുകളും എപ്പോഴും നമ്മെ പൊതിഞ്ഞുകൊണ്ട് നിൽക്കുന്നു എന്ന ഖുർആൻ പറയുന്നു. അപ്പോൾ മനുഷ്യനായ ഞാൻ എപ്പോഴും ദൈവിക നിരീക്ഷണത്തിലാണ്. നമ്മെ പൊതിഞ്ഞുകൊണ്ട് എപ്പോഴും അള്ളാഹുവും മലക്കുകളുമുണ്ട് എന്ന തിരിച്ചറിവ് മനുഷ്യനെ പ്രത്യക്ഷമായും പരോക്ഷമായും നിഷ്കാമകർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. താൻ ചെയ്യുന്ന ഒരു ഉപകാരം അതാരും ഈ ഭൂമിയിൽ വെച്ചു കണ്ടില്ലെങ്കിലും സർവശക്തനായ അള്ളാഹു അത് കാണുകയും അവന്റെ മലക്കുകൾ അത് രേഖപ്പെടുത്തുന്നുമുണ്ട് എന്ന ചിന്ത ഒരു വിശ്വാസിയെ നിഷ്കാമകർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. വളരെ നല്ല പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടി അവൻ ചെയ്യുന്ന കർമ്മങ്ങൾ ചിലപ്പോൾ പരാജയപ്പെടുമ്പോൾ പോലും നിരാശനാവാതെ പൂർവാധികം ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനും വിജയിക്കാനും അവന് കഴിയുന്നു. ഒരു വിശ്വാസി എപ്പോഴും ശുഭാപ്തി വിശ്വാസക്കാരൻ ആയിരിക്കുമെന്നറിയുക. ഒരു ദൈവനിഷേധി എപ്പോഴും നിരാശനും ദോഷൈകതിർക്കും ആയിരിക്കും എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പരലോക മോക്ഷത്തെക്കുറിച്ച് എല്ലാ ദൈവിക ഗ്രന്ഥങ്ങളിലും എല്ലാ ദൈവിക മതങ്ങളിലും പരാമർശമുണ്ട്. ഹൈന്ദവ ധർമ്മത്തിലും ക്രിസ്തുമതത്തിലും ഇസ്ലാം മതത്തിലും പരലോകമോക്ഷത്തെക്കുറിച്ച് പരാമർശമുണ്ട്. അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസം പോലെ പരലോക ജീവിതത്തിലും അന്ത്യദിനത്തിലെ വിചാരണയിലും അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. നാം ഭൂമിയിൽ വെച്ച് ചെയ്യുന്ന ഓരോ അണുമണി തൂക്കം കർമ്മങ്ങൾക്കും പ്രതിഫലം നൽകപ്പെടും എന്ന് ഖുർആനും മുഹമ്മദ് നബിയും നൂറുകണക്കിന് സ്ഥലങ്ങളിൽ ആവർത്തിച്ചാവർത്തിച്ച് പഠിപ്പിക്കുന്നു. നാം ചെയ്യുന്ന ഓരോ സൽക്കർമ്മങ്ങളും ദുഷ്ചെയ്തികളും അത് ഒരു കടുകുമണിയേക്കാൾ ചെറുതാണെങ്കിലും അത് ഈ ആകാശത്തിലോ ഭൂമിയിലോ വിജനമായ മരുഭൂമിയിലോ സമുദ്രാന്തർ ഭാഗത്തോ പർവ്വതങ്ങൾക്ക് മുകളിലെ പാറയിടുക്കുകൾക്കിടയിലോ എവിടെ ഒളിഞ്ഞുകിടന്നാലും അത് പുറത്തു കൊണ്ടുവരുമെന്നും പ്രതിഫലം നൽകുമെന്നും ഖുർആൻ ഉണർത്തുന്നു. നമ്മുടെ ഓരോ കർമ്മങ്ങളും മുടിനാരിഴ പോലെ വ്യത്യാസമില്ലാതെ വ്യക്തമായ ഒരു രേഖയിൽ രേഖപ്പെടുത്തുന്നുവെന്നും അതൊരു തുറന്ന പുസ്തകം പോലെ അന്ത്യനാളിലെ വിചാരണവേളയിൽ ആ കർമ്മരേഖ മനുഷ്യൻ കാണുമെന്നും ഖുർആൻ ഉണർത്തുന്നു. അള്ളാഹുവിനെ ശരിക്കും മനസ്സിലാക്കിയവർക്ക് മാത്രമേ അന്ത്യദിനത്തിലെ ആ വിചാരണവേളയിലും വിശ്വസിക്കാൻ കഴിയൂ. അപ്പോൾ ഏക ദൈവത്തിലും അന്ത്യദിനത്തിലും അടിയുറച്ച് വിശ്വസിക്കുന്ന വ്യക്തിക്ക് തന്റെ കർമ്മങ്ങൾ ഒന്നും പാഴായിപ്പോയി എന്നൊരു തോന്നൽ ഉണ്ടാവില്ല. അവൻ പരസ്യമായും രഹസ്യമായും ദാനങ്ങൾ ചെയ്യുമ്പോൾ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവൻ പരിപൂർണ സംതൃപ്തനാവുന്നു. അങ്ങകലെ വിജനമായൊരു മരുഭൂമിയിൽ വെച്ചു അവൻ ചെയ്യുന്ന ഒരു സഹായമോ ദാനധർമ്മമോ ആരും കണ്ടിട്ടില്ലെങ്കിലും അള്ളാഹുവും മലക്കുകളും അത് കാണുന്നു, അത് രേഖപ്പെടുത്തുന്നു എന്ന ചിന്ത അവനെ ആഹ്ലാദഭരിതനാക്കുന്നു. കൂടുതൽ ആത്മാർത്ഥതയോടെ നിഷ്കാമകർമ്മം ചെയ്യാൻ കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അവന് പ്രേരണയാവുകയും ചെയ്യുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം ചെറുതും വലുതുമായ എല്ലാ അനീതികളും അനീതികൾ തന്നെയാണ്. ഒരു സത്യവിശ്വാസിയിൽ നിന്ന് തന്റെ സഹപ്രവർത്തകന് യാതൊരു വിധത്തിലുള്ള മാനഭംഗമോ അപമാനമോ അനീതിയോ അന്യായമോ ഭയപ്പെടേണ്ടി വരില്ല. അവന് ചുറ്റും താമസിക്കുന്ന എല്ലാ മതക്കാരുടെയും രക്തവും സമ്പത്തും അഭിമാനവും അവന്റെ തന്നെ രക്തവും സമ്പത്തും അഭിമാനവും പോലെ അവൻ പരിപാവനമായി സംരക്ഷിക്കും. ഏകദൈവ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ ഭൗതികമായ നേട്ടങ്ങളിൽ ഒന്നാണിത്. പരലോകത്ത് അവന് ശാശ്വതമായ സ്വർഗവും അള്ളാഹു വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഏകദൈവ വിശ്വാസത്തിന്റെ മഹത്തായ കുറെ വശങ്ങൾ നാം കണ്ടു. ഇനി എന്തിനു വേണ്ടിയാണ് ഈ വിശ്വാസം അള്ളാഹു ദൈവം എല്ലാ മതക്കാർക്കും നിർബന്ധമാക്കിയത് എന്ന് നാം പഠിക്കേണ്ടതുണ്ട്. ഏകദൈവത്തെ മാത്രം ആരാധിക്കണം എന്ന കൽപ്പന നൽകിക്കൊണ്ടല്ലാതെ ഒരു ദൈവദൂതനെയും നാം നിയോഗിച്ചിട്ടില്ല എന്ന് ഖുർആൻ പറയാൻ കാരണമെന്ത് എന്നും നാം പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിത ലക്ഷ്യമെന്ത്, മനുഷ്യ ജീവിത ലക്ഷ്യമെന്ത് എന്ന് ഖുർആൻ പലയിടങ്ങളിലായി ആവർത്തിച്ചുണർത്തുന്നുണ്ട്. ആരാണ് ഈ ജീവിതത്തിൽ നന്നായി കർമ്മങ്ങൾ ചെയ്യുന്നത്, അതുവഴി പരലോക വിജയവും സ്വർഗലോകവും ഒക്കെ നേടുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ ഖുർആൻ ആവർത്തിച്ചാവർത്തിച്ചു പറയുന്നു. അപ്പോൾ അബൂ ഹുറൈറയും മുആവിയയും സുന്നികളും ഇസ്ലാമിനെ അട്ടിമറിക്കാൻ വേണ്ടി ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തതുപോലെ പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ല, നമസ്കരിക്കാനും നോമ്പുകൊലുക്കാനും ഹജ്ജ് ചെയ്യാനും വേണ്ടിയല്ല മനുഷ്യനെ അള്ളാഹു പടച്ചത് എന്ന് സാരം. ഒമാ ഖലഖ്നൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂനി എന്ന് ഖുർആൻ പറഞ്ഞതിനെ ഒമാ ഖലഖ്നൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ എന്നിങ്ങനെ തിരുത്തി വായിച്ചു പഠിപ്പിച്ചുകൊണ്ട് ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് മനുഷ്യനെ ദൈവം പടച്ചത് എന്ന ഖുർആൻ വിരുദ്ധ മഠയൻ സിദ്ധാന്തം സുന്നികളിൽ കുത്തിവെക്കാൻ അബൂ ഹുറൈറയും മുആവിയയും ശ്രമിച്ചെങ്കിൽ സുന്നികളും തബ്ലീഗ് ജമാഅത്തുകാരും ആ ദുർവ്യാഖ്യാനം ഇന്നും അപ്പടി ഏറ്റുപാടി നിലനിർത്തുന്നുണ്ടെങ്കിൽ നബിയുടെ ഇസ്ലാമിനെ തകർക്കാൻ അബൂ ഹുറൈറയും മുആവിയയും തന്ത്രപൂർവ്വം ശ്രമിച്ചു എന്നു ചെകന്നൂർ മൗലവി സമർത്ഥിച്ചത് 100% ശരിയാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു. അപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ല അള്ളാഹു നമ്മെ പടച്ചത്, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്. ആ കർമ്മങ്ങൾക്കിടയിൽ ഓരോരുത്തർക്കും അവരവരുടെ ദൈവദൂതന്മാർ പഠിപ്പിച്ച പ്രാർത്ഥന കലർപ്പില്ലാതെ പിൻപറ്റാം എന്നു മാത്രം. സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു വേദിയായി അരങ്ങായി ഈ പ്രപഞ്ചത്തെ ആകാശത്തെയും ഭൂമിയെയും സർവചരാചരങ്ങളെയും മനുഷ്യർക്കായി അള്ളാഹു വിധേയമാക്കി തരികയും ചെയ്തു. വിഭവങ്ങളും വിശേഷബുദ്ധിയും തരിക മാത്രമല്ല, മനുഷ്യനെ ഏറ്റവും ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നിസ്വാർത്ഥരായി സൽക്കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന തൗഹീദ് എന്ന ഏകദൈവ വിശ്വാസവും അവൻ ആദ്യമേ ദൈവദൂതന്മാരിലൂടെ പഠിപ്പിക്കുകയും ചെയ്തു. നാം നമ്മുടെ മക്കളെ നമ്മുടെ ജീവനേക്കാളധികം സ്നേഹിക്കുന്നു. അവർക്ക് നമ്മളാൽ കഴിയുന്ന ഏറ്റവും നല്ല വസ്ത്രങ്ങൾ നാം വാങ്ങിക്കൊടുക്കുന്നു. നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല ആഹാര പദാർത്ഥങ്ങളും നാം അവർക്ക് നൽകുന്നു. നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസവും നൽകാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ നമ്മുടെ മക്കൾ ഇന്നത്തെ ചുറ്റുപാടിൽ നല്ല ഡോക്ടർമാരോ നല്ല എഞ്ചിനീയർമാരോ IASകാരോ കലക്ടറോ തത്തുല്യ യോഗ്യതയുള്ളവരോ ആകാൻ നാം ആഗ്രഹിക്കുന്നു. ഭക്ഷണമായാലും വസ്ത്രമായാലും പാർപ്പിടമായാലും വിദ്യാഭ്യാസമായാലും ഏറ്റവും നല്ലതെന്തോ അത് നമ്മുടെ മക്കൾക്കും നൽകണം എന്ന് നാം ആഗ്രഹിക്കുന്നു. അതുതന്നെയാണ് ദൈവവും ആഗ്രഹിച്ചത്. അതുതന്നെയാണ് അള്ളാഹുവും ആഗ്രഹിച്ചത്. ദൈവത്തിന്റെ ഏറ്റവും ഉത്തമ സൃഷ്ടിയായ മനുഷ്യനെ ഏറ്റവും ഉത്കൃഷ്ടനാക്കാൻ ഏകദൈവം എന്ന സത്യവിശ്വാസം പോലെ മറ്റൊരു വിശ്വാസവുമില്ല എന്നറിയുക. അറബിയായാലും അനറബിയായാലും പാശ്ചാത്യനായാലും പൌരസ്ത്യനായാലും കറുത്തവനായാലും വെളുത്തവനായാലും ഹിന്ദുവായാലും മുസ്ലിമായാലും ക്രിസ്ത്യാനിയായാലും മനുഷ്യരെ ഒന്നായി കാണാൻ, ഈ പ്രപഞ്ചം മുഴുവൻ ഒന്നായി കാണാൻ തൗഹീദ് എന്ന ഏകദൈവ വിശ്വാസം പോലെ മറ്റൊരു പ്രത്യയശാസ്ത്രത്തിനും കഴിയില്ല എന്നറിയുക. ഖുർആൻ ആകെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന തൗഹീദിന്റെ മഹത്വവും ലക്ഷ്യവും ഉദ്ദേശവും ഇതുമാത്രമാണ്. ഇതല്ലാത്ത മറ്റു നേട്ടമോ ലക്ഷ്യമോ ഖുർആനിൽ നിന്ന് ഏതെങ്കിലും സുന്നി മുജാഹിദ് ജമാഅത്ത് മൗലവിമാർ നമുക്ക് കാണിച്ചു തന്നാൽ നമുക്കത് സ്വീകരിക്കുകയും പഠിക്കുകയും ചെയ്യാം. എന്നാൽ തൗഹീദിന്റെ ഈ ഖുർആനിക പാഠങ്ങൾ ഒരു കാലത്തും പള്ളി മദ്രസകളിലും അറബി കോളേജുകളിലും പഠിപ്പിക്കാതെ അബൂ ഹുറൈറയുടെ അറേബ്യൻ പാരമ്പര്യ മതം മാത്രം പഠിപ്പിക്കുകയാണ് ഇന്നും സുന്നികൾ ചെയ്യുന്നത്. ബിംബാരാധനയെയും ബഹുദൈവാരാധനയെയും എന്തുകൊണ്ട് ഖുർആനും ഹൈന്ദവധർമ്മവും ക്രിസ്തുമതവും വിമർശിക്കുന്നുവെന്ന് കാര്യകാരണ സഹിതം സാധാരണക്കാരന് പറഞ്ഞുകൊടുക്കാതെ ബിംബങ്ങളെ കാണുമ്പോൾ ഇളിച്ചു കാട്ടുന്ന ഒരു വിഭാഗമായി സുന്നി മുജാഹിദ് ജമാഅത്ത് പ്രസ്ഥാനങ്ങൾ തരംതാണു. യഥാർത്ഥത്തിൽ ഖുർആനിൽ നിന്ന് മനസ്സിലാകുന്ന മനുഷ്യനും അള്ളാഹുവും തമ്മിലുള്ള ബന്ധം, മനുഷ്യനും ഈശ്വരനും തമ്മിലുള്ള ബന്ധം, മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം സാധാരണക്കാരന് പറഞ്ഞുകൊടുക്കുന്നതോടുകൂടി ഹിന്ദുമതത്തിലെയും ക്രിസ്തുമതത്തിലെയും ഇസ്ലാം മതത്തിലെയും സുന്നിമതത്തിലെയും ഖബർ പൂജാരികളും വിഗ്രഹവാദികളും അവരവരുടെ യഥാർത്ഥ വേദങ്ങളിലേക്ക് മടങ്ങും എന്ന കാര്യത്തിൽ സംശയമില്ല. മൂരിക്കുട്ടിയെ ദൈവമാക്കിയ മൂസാ നബിയുടെ ജനതയ്ക്ക് അവർ സത്യം മനസ്സിലാക്കുകയും പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്തപ്പോൾ മാപ്പ് നൽകിയവനാണ് അള്ളാഹു. അപ്പോൾ പൊറുക്കാത്ത ശിർക്കും അള്ളാഹു പൊറുക്കും എന്നു തന്നെയാണ് ഖുർആൻ പറഞ്ഞത്. അപ്പോൾ അള്ളാഹു പൊറുക്കാത്തതായി യാതൊന്നുമില്ല. അങ്ങനെ ഓരോ മതക്കാരനും അവന്റെ വേദഗ്രന്ഥത്തിലേക്ക് മടങ്ങുമ്പോൾ, ഒരു ഹിന്ദു അവന്റെ യഥാർത്ഥ വേദഗ്രന്ഥത്തിലേക്ക് മടങ്ങുമ്പോൾ, ക്രിസ്ത്യാനി അവന്റെ യഥാർത്ഥ ബൈബിളിലേക്ക് മടങ്ങുമ്പോൾ, മുസ്ലിങ്ങൾ നമ്മുടെ വേദമായ ഖുർആനിലേക്ക് മടങ്ങുമ്പോൾ നമ്മുടെയെല്ലാം ദൈവം ഒന്നാണെന്ന് നാം തിരിച്ചറിയുന്നു. നമ്മുടെയെല്ലാം അള്ളാഹു ഒന്നാണെന്ന് നാം തിരിച്ചറിയുന്നു. അവിടെ ഹിന്ദുമതവും ജൂതമതവും ക്രിസ്തുമതവും ഇസ്ലാം മതവും ഒന്നായി മാറുന്നു. വർഗീയതയും വർഗവിദ്വേഷവും അപ്രത്യക്ഷമാകുന്നു. മതങ്ങൾക്കപ്പുറം, ആരാധനാ ചിഹ്നങ്ങൾക്കുമപ്പുറം, ഒരു നേരം, രണ്ടു നേരം, മൂന്ന് നേരം, അഞ്ചു നേരം പ്രാർത്ഥിക്കുക എന്നതിനപ്പുറം ഏകദൈവം എന്ന സത്യത്തെക്കുറിച്ചും ആ ദൈവത്തിന്റെ അംശങ്ങളും പ്രതിനിധിയുമായ മനുഷ്യനെ നാം തിരിച്ചറിയുന്നു. അവിടെ മാറാടും ഗുജറാത്തും അഫ്ഗാനിസ്ഥാനും അപ്രത്യക്ഷമാകുന്നു. അത്തരം ഒരു ലോകത്തേക്ക് ദൈവം നമ്മളെയെല്ലാം നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
സുബ്ഹാന റബ്ബി റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂ വസലാമുൻ അലൽ മുർസലീ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനല്ലാ സുബ്ഹാനല്ലാ ആരാധനയ്ക്കർഹൻ നീയാണല്ലാ. സുബ്ഹാനല്ലാ സുബ്ഹാനല്ലാ ആരാധനയ്ക്കർഹൻ നീയാണല്ലാ. ആകാശഭൂമികൾ ഞങ്ങൾക്കൊരുക്കി അൽഹംദിനുടയവൻ നീയായല്ലാ. സുബ്ഹാനല്ലാ സുബ്ഹാനല്ലാ ആരാധനയ്ക്കർഹൻ ജീവമായുള്ള ഭൂമിയിൽ നിന്നും ജീവൻ മുളപ്പിക്കും നിൻ ജീവശാസ്ത്രം. ജീവനും മരണവും നൽകുന്നോനല്ല, ജീവൻ രഹസ്യം അറിയുന്നോനല്ല. ജീവനുണ്ടെന്നു നാം ചൊല്ലുന്നതെല്ലാം ഒരു നാളിൽ ജീവൻ വെടിഞ്ഞു മരിക്കും. രാജാധിരാജനമല്ലാഹുവിന്റെ ആമുഖം മാത്രം മായാതെ നിൽക്കും. രാവിൻ പിറകിൽ പകലിനെ തീർത്തു, പകലിൻ പിറകിലായി രാവും തുടർന്നു. രാവും പകലുമായി കാലം പകുത്തു. രാജാധിരാജൻ അല്ലാഹുവല്ലേ, ആഴിക്കു മുകളിലായി നീങ്ങുന്ന കപ്പലിനെ ആഴിയിൽ താഴ്ത്താതെ കാക്കുന്നു നീയെ. ആകാശദേശത്തിൽ പാറും പറവയ്ക്കും ആശ്രയമായി നിൽക്കും ശക്തിയും നീയേ. ായി കരുണക്കടലായി ആകാശഭൂമികൾ നിറയുന്നുണ്ടല്ല. ആഴക്കടലിനടിയിലെ മുത്തിന്റെ സ്പന്ദനം പോലും അറിയുന്നുണ്ടല്ല. ആദമിൻ മക്കൾക്കു നേർപഥം കാട്ടുവാൻ അൽഫുർഖാൻ സൂക്തങ്ങൾ തന്നവൻ നീയെ. കാത്തിമുല്ലമ്പിയ കാട്ടിയ വഴിയെ, എന്നെന്നും ഞങ്ങൾ പോകുന്നുണ്ടാ വഴിയെ. ആദമിൻ മക്കൾക്കു നേർവഴി കാട്ടുവാൻ കാത്തിം നബിയെ അയച്ചവൻ നീയെ. കാത്തിമുല്ലമ്പിയ കാട്ടിയ വഴിയെ, എന്നെന്നും ഞങ്ങൾ പോകുന്നുണ്ടാ വഴിയെ. ഭൂമികൾ ഞങ്ങൾ പൊരുക്കി അൽഹംദിനുടയവൻ നീയായല്ലാ. സുബ്ഹാനല്ലാ സുബ്ഹാനല്ലാ, ആരാധനയ്ക്കർഹൻ നീയാണല്ലാ. സത്യം പഠിപ്പിച്ച ത്വാ റസൂൽ.
ആരാധിക്കാൻ അർഹൻ ഏകനായ അല്ലാഹു മാത്രമെന്നോദിയ ത്വാഹ റസൂൽ.
മക്ക മദീനയിൽ നിന്നിതാ വന്നു മുത്തു റസൂലിന്റെ ദീനിതാ, മാലോകത്തിൽ നിന്നും മോക്ഷമായി വന്നു അല്ലാഹുവിൻ പ്രിയ ദീനിതാ.
മുർസൽകൾ പാരിതിൽ പാടിയ ദീനിസ്ലാം.